السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നത് പോലെ വളരെ ശ്രേഷ്ഠമായ നാം ഗൗരവത്തിൽ ഒരു സത്യവിശ്വാസിയും ഗൗരവത്തിൽ കണക്കാക്കേണ്ട ഒരു മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പവിത്ര മാസങ്ങളിൽ ഉൾപ്പെട്ട റജബിന്റെയും അതുപോലെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ റമളാനിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസം ഷഅബാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൽ ധാരാളമായി നോമ്പെടുക്കുന്നത് കണ്ട് മറ്റുള്ള മാസങ്ങളെക്കാൾ സുന്നത്തായ നോമ്പുകൾ വളരെ ചുരുങ്ങിയ എണ്ണം മാത്രമാണ് ഉപേക്ഷിച്ചിട്ടുള്ളൂ. ഏകദേശം പൂർണ്ണം എന്ന് പറയാവുന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായ നോമ്പുകൾ എടുക്കുമായിരുന്നു. അപ്പൊ എന്താണ് അതിനുള്ള കാരണമെന്ന് ഉസാമ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണ്. ആ മാസത്തിൽ അള്ളാഹുവിലേക്ക് അമലുകൾ പ്രത്യേകമായി ഉയർത്തപ്പെടും. എന്റെ അമലുകൾ ഞാൻ നോമ്പുകാരനായിക്കൊണ്ട് ആ ഒരു അവസ്ഥയിലായിരിക്കെ ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഈ സമയത്ത് ഈ മാസത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം, സുന്നത്തായ നോമ്പുകൾ ആരോഗ്യമുള്ളവർ, കഴിവുള്ളവർ, സാധിക്കുന്നവർ അവരുടെ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കുക. ആരോഗ്യം കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന രിസ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ശുക്ർ ചെയ്തുകൊണ്ട് നാം കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാനും പരിശ്രമിക്കുക. ഷഅബാൻ മാസത്തെ സലഫുകൾ സുന്നത്തായ നോമ്പ് നോൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയായ സുന്നത്തായ നോമ്പ് നോൽക്കുക എന്നതിനോടൊപ്പം സലഫുകൾ മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം സലമത്ത് ഇബ്നു ഖുഹൈൽ റഹിമഹുല്ലാ പറഞ്ഞത് കാണാം. ഷഹ്റു ഷഅബാൻ ഷഹ്റുൽ ഖുർആ, ഷഅബാൻ മാസം എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണക്കാരുടെ മാസമാണ് എന്ന്. ഈ റമളാനിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര അധികം നോമ്പെടുത്തത് പണ്ഡിതന്മാരെല്ലാം വിശദീകരിക്കുന്നതും അതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ആ ഹദീസുകളെ വിശദീകരിക്കുമ്പോഴും പറയുന്ന വിഷയം, ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പ് റവാത്തിബായ സുന്നത്തുകളെ പോലെ ആ ഫർളിലേക്ക് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ആ ഫർളിലേക്ക് നമ്മെ ഒരുക്കുന്ന കാര്യമാണ് ഷഅബാനിലെ സുന്നത്തായ നോമ്പുകൾ. റമളാനിലെ നോമ്പിലേക്ക് നമ്മെ ഒരുക്കുന്ന കാര്യങ്ങളാണ്. ആ ഫർളുമായി ബന്ധമുണ്ട് എന്നതുകൊണ്ട് തന്നെ മുഹറത്തിലെ നോമ്പാണോ അത് ഷഹ്റുല്ലാഹിൽ മുഹറം അഫ്ളു സിയാം ഹദീസ് നമുക്കറിയാം, ഷഅബാനിലെ നോമ്പാണോ ശ്രേഷ്ഠമായത് എന്ന് ചർച്ച ചെയ്ത് ചില പണ്ഡിതന്മാർ ഫർളിലേക്ക് ചേർത്തുന്നത് കൊണ്ട് ഷഅബാനിലെ നോമ്പ് വളരെ ശ്രേഷ്ഠമുള്ളതാണെന്ന് അഭിപ്രായപ്പെട്ടത് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞത്, ആ റമളാനിലേക്ക് നോമ്പ് കൊണ്ടൊരുങ്ങുന്നുണ്ട്. റമളാനിൽ നോമ്പിനോടൊപ്പം നാം ഏറ്റവും വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഇബാദത്ത് ഏതാണ്? ഖുർആൻ പാരായണമാണ്. മറ്റുള്ള മാസങ്ങളെ പോലെയാണോ നാം റമളാനിൽ ഖുർആൻ പാരായണം ചെയ്യാറുള്ളത്? അല്ല. ഒഴിവുള്ള സമയവും കിട്ടുന്ന സമയവും അല്ലെങ്കിൽ പരമാവധി സമയം നാം എന്തിന് ചെലവഴിക്കും? ഖുർആൻ പാരായണത്തിന് ചെലവഴിക്കും. അതുകൊണ്ട് തന്നെ സലഫുകൾ ഷഅബാൻ മാസത്തെ ഷഹ്റുൽ ഖുർആ, ഖുർആൻ പാരായണക്കാരുടെ മാസം എന്ന് പറഞ്ഞിരുന്നത്. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യേണ്ട, ഖുർആൻ പാരായണം ചെയ്ത് റമളാനിലേക്ക് ഒരുങ്ങേണ്ട മാസം കൂടിയാണ് ഷഅബാൻ എന്ന് പറയുന്നത്. പല സ്ഥലപ്പുകളും അവരുടെ കച്ചവട സ്ഥാപനം അതിന്റെ കച്ചവടത്തിന്റെ സമയം കുറച്ചുകൊണ്ട്, കച്ചവടത്തിന് സാധാരണ ഒരു സമയം ഉണ്ടാവും, ആ സമയം കുറച്ച് കുറച്ച് ആ നേരം കൂടി ഖുർആൻ പാരായണത്തിലേക്ക് ഒരുങ്ങിയിരുന്ന മാസമാണ് ഷഅബാൻ. ഇൻഷാഅല്ലാഹ് നാം ഇന്ന് സംസാരിക്കുന്ന വിഷയം ഫദ്ലു തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ ശ്രേഷ്ഠത, മഹത്വവും, അതുപോലെ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില അദബുകളുമാണ്. ഇൻഷാഅല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ കേൾക്കാനും മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകട്ടെ. ഈ ഓരോ വിഷയവും ആവശ്യവുമായി ബന്ധപ്പെട്ട് വന്ന ആയത്തുകളും ഹദീസുകളും എല്ലാം വീണ്ടും വീണ്ടും ഓർമ്മിക്കുമ്പോഴാണ് ആ കർമ്മങ്ങൾ ചെയ്യാനുള്ള താല്പര്യവും അതിനോടുള്ള ആഗ്രഹവും നമ്മുടെ ഉള്ളിലുണ്ടാവുക. അപ്പൊ ഈ സമയത്ത് തീർച്ചയായിട്ടും ഈ മാസത്തിൽ നാം റമദാനിലേക്ക് തുടർന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു കർമ്മം എന്നുള്ള നിലയ്ക്ക് തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ മഹത്വം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരുപാട് ആയത്തുകളും ഹദീസുകളും അതുമായി നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. ആദ്യമായി സഹോദരങ്ങളെ, ഖുർആനുമായി ബന്ധപ്പെട്ട് നാം ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കേണ്ട, ആവർത്തിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഒരുക്കേണ്ട, ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മെ സൃഷ്ടിച്ച, ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കലാമാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച രീതിയിൽ അള്ളാഹുവിന്റെ സംസാരമാണ് ഖുർആൻ എന്ന് പറയുന്നത്. മറ്റുള്ള എല്ലാ വസ്തുക്കളും ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ്, ഖൽഖുകളാണ്. ഖുർആൻ അള്ളാഹുവിൽ നിന്ന് വന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അള്ളാഹുവിന്റെ കലാമാണ്. അപ്പൊ അള്ളാഹുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖുർആൻ എന്ന് പറയുന്നത്. അത്രയധികം നമ്മെ അള്ളാഹുവിലേക്ക് ബന്ധിപ്പിക്കുന്നത്. ആ മഹത്വവും ആ പ്രാധാന്യവും ആദ്യം തന്നെ നാം ഖുർആനിന് നൽകേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ സംസാരം എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവത്തിൽ നാം കാണേണ്ടതാണ്. ഇൻഷാഅല്ലാഹ് ഖുർആനിനെ അള്ളാഹു സുബ്ഹാനഹു വതആല പല വിശേഷണങ്ങൾ നൽകിക്കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ചില വിശേഷണങ്ങളാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല അത് മൗഇളത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശിഫാ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഹുദയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൗഇളത്ത് ഏറ്റവും നല്ല സദുപദേശമാണ്. നമുക്കറിയാം, ഒരാൾ വഴി തെറ്റിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ തിന്മയിലേക്ക് പോകുമ്പോൾ നാം അവനെ വിളിച്ച് എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്മുടെ കുട്ടി അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അവനെ വിളിച്ച് ഉപദേശിക്കും, ഏറ്റവും നല്ല രീതിയിൽ ഉപദേശിക്കും. അതിനേക്കാൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള മൗഇളത്താണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. നമ്മുടെ കൽബ് തെറ്റിപ്പോകുമ്പോൾ, അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ നിന്ന് അള്ളാഹുമായുള്ള ബന്ധത്തിൽ തെറ്റിപ്പോകുമ്പോൾ അത് തിരിച്ചെടുക്കാൻ, ആ പാതയിലേക്ക് തിരിച്ചു കയറാൻ ഏറ്റവും നല്ല ഉപദേശകൻ വിശുദ്ധ ഖുർആനാണ്. അതുപോലെ അത് ശിഫാ ആണ്. അത് നമ്മുടെ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങൾ, ഹൃദയത്തിന് ബാധിക്കുന്ന, കൽബിന് ബാധിക്കുന്ന ശുഭഹത്തുകളാവട്ടെ, ശഹവത്തുകളാവട്ടെ, ദീനിൽ സംശയമുണ്ടാക്കുന്ന കാര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ ദേഹേച്ഛകളെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാവട്ടെ, അതിനുള്ള പരിഹാര മാർഗമാണ് ഖുർആൻ. പലപ്പോഴും ഇന്ന കാലത്ത് ആളുകൾക്ക് ഇതുപോലുള്ള ശുഭഹത്തും ശഹവത്തും കയറിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്ത് ചെയ്തിട്ടും ഒരു മാറ്റം കാണുന്നില്ല, ആ അവസ്ഥ കാണാം. ഖുർആൻ അവരുറ്റ ആലോചിച്ചുകൊണ്ട് പാരായണം ചെയ്താൽ അതിന്റെ ശിഫാ അവരുടെ കൽബിൽ അനുഭവപ്പെടും. അതുപോലെ ഹൃദയമാണ് നേർമാർഗം കാണിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു യൂനുസിലെ 57-ാമത്തെ ആയത്തിൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദതും മിർ റബ്ബികും, ഹേ ജനങ്ങളെ, ഇതാ നിങ്ങൾക്ക് എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഏറ്റവും നല്ല സദുപദേശം നിങ്ങൾക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ. ആ റബ്ബിൽ നിന്നുള്ള ഉപദേശം ഇതാ നിങ്ങൾക്ക് എത്തിയിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫി സുദൂർ, നിങ്ങളുടെ നെഞ്ചുകൾക്കകത്തുള്ള, നിങ്ങളുടെ കൽബുകൾക്ക് ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ശിഫ, അതിനുള്ള ശമനം അതിതാ നിങ്ങൾക്ക് എത്തിയിരിക്കുന്നു. വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് കാരുണ്യമായിക്കൊണ്ടും നേർമാർഗം കാണിച്ചു തരുന്നതായിക്കൊണ്ടും ഖുർആൻ ഇതാ നിങ്ങൾക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. സഹോദരങ്ങളെ, ഖുർആനിന്റെ പാരായണം നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ടുവന്നേരും. ഒന്ന്, ഏറ്റവും നല്ല ഉപദേശകനായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറും. രണ്ട്, നമ്മുടെ കൽബിന്റെ രോഗങ്ങൾക്കുള്ള ശിഫ അതിൽ നിന്ന് ലഭിക്കും. നേർമാർഗത്തിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്കത് കാരണമാകും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലെ റൂഹ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കൽബിനുണ്ടാകുന്ന ജീവൻ, കൽബിന്റെ ആത്മാവ്, അതിന്റെ ഏറ്റവും നല്ല അവസ്ഥ, അത് ഖുർആനിലൂടെ ലഭിക്കുക. റൂഹ് എന്ന അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നൂർ, പ്രകാശം എന്ന അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു ശൂറയിലെ 52-ാമത്തെ ആയത്തിൽ പറഞ്ഞു, وكذلك اوحينا اليك روحا من امرنا صلى الله عليه وسلم പറയ അതുപോലെ ഇതാ നാം നിനക്ക് വഹി നൽകുന്നു നമ്മുടെ കൽപ്പന പ്രകാരമുള്ള റൂഹ്. മുഫസ്സിരീങ്ങൾ പറഞ്ഞ റൂഹ് എന്താണ്? ഖുർആനിനെയാണ് ഉദ്ദേശിക്കുന്നത്. മാ കുൻത തദരീമൽ കിതാബ് വൽ ഈമാൻ, നിനക്ക് അറിയുമായിരുന്നില്ല എന്താണ് വേദഗ്രന്ഥം എന്ന് നിനക്കറിയില്ല, എന്താണ് ഈമാൻ എന്ന് നിനക്കറിയില്ല, ഇതൊന്നും നിനക്കറിയുമായിരുന്നില്ല. വലാക്കിൻ ജഅൽനാഹു നൂറ, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല നാമത അതിനെ ഒരു പ്രകാശമാക്കിയിരിക്കുന്നു. നഹ്ദി ബിഹി മൻ നശാ മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവരെ അതുകൊണ്ട് നാം വഴി കാണിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൽബിന് ഒരു പ്രകാശം ലഭിക്കുന്ന, ഒരു വെളിച്ചം ലഭിക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യമാണ് വിശുദ്ധ ഖുർആനുമായിട്ട് നല്ലൊരു ബന്ധം നമുക്ക് ഉണ്ടാവുക എന്നത്. ആ ബന്ധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കൽബിലും അതിന്റെ പ്രകാശം അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ കൽബ് ഏറ്റവും സമാധാനം അടഞ്ഞ അവസ്ഥയുണ്ടാവും. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, പാപങ്ങൾ കൊണ്ട് നമ്മുടെ കൽബിൽ കറ ബാധിക്കുന്ന അവസ്ഥയിൽ ഖുർആൻ എടുത്ത് ഉറ്റ ആലോചിച്ച് നാം പാരായണം ചെയ്യുമ്പോൾ തീർച്ച ഒരു ഒരു അഴുക്ക് പിടിച്ച ഒരു വസ്തുവിലേക്ക് വെള്ളമൊഴിച്ച് അതിനെ കഴുകുന്നത് പോലെ നമ്മുടെ കൽബിൽ ഒരു വെള്ളമൊഴിച്ച് കഴുകുന്ന ഒരു അനുഭവം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈമാൻ ഉണ്ടെങ്കിൽ അത് ലഭിക്കും. പാപങ്ങളാൽ കറ ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തിന്മയിൽ അകപ്പെട്ടു പോയാൽ ഖുർആനിലേക്ക് മടങ്ങിക്കൊണ്ട് അതിനെ ഉറ്റാലോചിച്ചുകൊണ്ട് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ നമ്മുടെ കൽബിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും, ആ ഒരു സമാധാനം. അതുകൊണ്ടാണ് പല ഉലമാക്കളും പറഞ്ഞത്, നിനക്കൊരു കൽബുണ്ട് എന്ന് നിനക്ക് മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ പാരായണത്തിന്റെ സമയത്തോ ഖുർആൻ കേൾക്കുന്ന സമയത്തോ നീ നോക്കുക. നിനക്കൊരു കൽബുണ്ട്, ജീവനുള്ള നിന്റെ കൽബിന് ജീവനുണ്ടോ നിനക്ക് അറിയണമെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും ഖുർആൻ കേൾക്കുമ്പോഴും നീ നോക്കുക. നിന്റെ കൽബിൽ എന്തെങ്കിലും ഒരു മാറ്റം നിനക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് ജീവനുണ്ട്, അതല്ലെങ്കിൽ നിന്റെ കൽബിനെ നീ പോയി തെരഞ്ഞോ. കൽബിണ്ടായിട്ടുണ്ട്, ചത്തുപോയിട്ടുണ്ട്, ജീവനില്ലാതെ നഷ്ടമായി പോയിട്ടുണ്ട്, ഖുർആൻ കൊണ്ട് ഒരു മാറ്റം വരുന്നില്ലെങ്കിൽ. അല്ലാഹു തആല പറഞ്ഞു സൂറത്തു സുമറിൽ, അല്ലാഹു നസ്സല അഹ്സന الحديث كتابا متشابها مثانيا تقشعر منه الجلود الذين يخشون ربهم. അല്ലാഹു തആല പറയാ, അല്ലാഹു തആല ഇദാ പരസ്പരമായ സാദൃശ്യങ്ങൾ തോന്നുന്ന ആയത്തുകളുള്ള ഖുർആനിനെ ഇറക്കിയിരിക്കുന്നു, ഏറ്റവും നല്ല വാക്കിനെ ഇറക്കിയിരിക്കുന്നു. ആ വാക്കുകൾ കാരണത്താൽ, ഖുർആൻ കാരണത്താൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ തൊലികൾ അതാ രോമാഞ്ചം കൊള്ളുന്ന ആ ഈമാനിന്റെ ആ ഒരു അവസ്ഥ കൊണ്ട് ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ നാം അനുഭവിക്കുന്ന ഒരു തരിപ്പ് എന്ന ആ ഒരു വികാരം അതവർക്കുണ്ടാകുന്നു. ثم تلين جنودهم وقلوبهم, പിന്നീട് അതാ അവരുടെ തൊലികളും അവരുടെ കൽബുകളും ഏറ്റവും ലോലമായി മാറുന്നു. ഇലാ ദിക്രില്ല, അള്ളാഹുവിന്റെ ദിക്റിലേക്ക്, അള്ളാഹുവിന്റെ ഓർമ്മയിലേക്ക്. ذلك هدى الله يهدي به من يشاء, അതാണ് അള്ളാഹുവിന്റെ ഹുദ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അതിലൂടെ വഴി കാണിക്കുന്നു. സഹോദരങ്ങളെ, നാം പരിശോധിക്കണം, നമ്മുടെ കൽബിന് ഖുർആൻ കേൾക്കുന്നത് കൊണ്ടും ഖുർആൻ പാരായണം ചെയ്യുന്നത് കൊണ്ടും എന്ത് മാറ്റമാണ് അനുഭവിക്കാൻ സാധിക്കുന്നത്? പലപ്പോഴും ആളുകൾ ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യുന്നു, ഖുർആനെ പാരായണം ചെയ്യുന്നതിൽ വളരെയധികം മുന്നിലാണ്, പക്ഷേ ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എങ്കിൽ അവരുടെ കൽബിലേക്ക് അത് ഇറങ്ങുന്നില്ല എന്നർത്ഥം. ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ പാരായണത്തിന്റെ അളവല്ല. ഇപ്പോ ഖവാരിജുകളെ എടുത്തു നോക്കിയാൽ ഖവാരിജുകളുടെ ഒരു ലക്ഷണമായിട്ട് തന്നെ പറഞ്ഞതാണ്, അവരുടെ ഖുർആനുകൾ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു അവസ്ഥയിലായിരിക്കുന്നത്. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യും, എന്തെങ്കിലും ഉപകാരം ഉണ്ട് അവർക്ക്? ഇല്ല. കാരണം അവരുടെ കൽബിൽ പിഴച്ച വിശ്വാസം കൊണ്ടും പിഴച്ച മനസ്സജ് കൊണ്ടും അവരുടെ കൽബ് ചത്തുപോയിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് നമ്മളും ഖുർആനുമായിട്ടുള്ള ബന്ധം, നമ്മുടെ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ കൽബിൽ ഉണ്ടാകുന്ന സമാധാനമാണ്. നമ്മുടെ ഈമാനിന്റെ വർദ്ധനവാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിന്റെ വർദ്ധനവാണ്. അതുപോലെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിനെ വിശേഷിപ്പിച്ച മറ്റൊരു കാര്യമാണ് ഏറ്റവും ശരിയായ പാതയിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിക്കുന്നതാണ് ഖുർആൻ. നമ്മൾ ഓരോ നിസ്കാരത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കുന്ന കാര്യം എന്താണ്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. നമ്മുടെ മേലെ നിർബന്ധമായ ഒരേ ഒരു പ്രാർത്ഥനയാണത്. എന്തുകൊണ്ടാണ് അത് നിർബന്ധമാവാനുള്ള കാരണം? നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യതാണ്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം നേരായ മാർഗത്തിലാവുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇസ്റാഇൽ പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്. തീർച്ച, ഒരു സംശയവും വേണ്ട, ഈ ഖുർആൻ അതാ ഏറ്റവും ചൊവ്വായതിലേക്ക് വഴി കാണിക്കുന്നതാണ്, നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നതാണ്, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്തയാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഈമാനുള്ള ആളുകൾ, അന്ന ലഹും അജ്റൻ കബീറ, അവർക്ക് വലിയ പ്രതിഫലമുണ്ട്. വന്നല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഖിറ അഅ്തദ്നാ ലഹും അദാബൻ അലീമ. ഈ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വതആല കണ്ടുമുട്ടുമെന്ന് വിശ്വസിക്കാത്ത ആളുകൾ, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് വിശ്വസിക്കാത്ത ആളുകൾ, അവരോടത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അവർക്ക് വേദനയേറിയ ശിക്ഷയും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖൈറുകൾ ഒരുപാട് ഉൾക്കൊള്ളുന്ന കാര്യമാണ്. അള്ളാഹു തആല കരീം എന്ന് പറഞ്ഞതാണ്. കരീം എന്ന് പറഞ്ഞാൽ പൊതുവെ ഉപയോഗിക്കുക, അത്യധികം ഔദാര്യം ചെയ്യുന്ന, അങ്ങേയറ്റത്തെ മാന്യതയുള്ള എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഒരുപാട് നന്മകൾ ഉൾക്കൊള്ളുന്ന കിതാബാണ്, ഗ്രന്ഥമാണ്, കാര്യമാണ് ഖുർആൻ. അല്ലാഹു തആല പറഞ്ഞു, ഇന്നഹു ലഖുർആനുൻ കരീം, തീർച്ചയായിട്ടും ഈ ഖുർആൻ മാന്യമായതാണ്, അഥവാ ഏറ്റവും ഉപകാരപ്പെടുന്ന, നമുക്ക് ഏറ്റവും ഉപകാരം ലഭിക്കുന്ന കാര്യമാണ് ഖുർആൻ എന്നുള്ളത്. ഇനി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഏറ്റവും അധികം ലഭിക്കേണ്ട കാര്യം എന്താണ്? അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് ഏറ്റവും അധികം നമുക്ക് ലഭിക്കുന്ന കാര്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള അറിവാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന കാര്യമാണ്. നോക്കൂ, ഖുർആനിൽ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്താണ്? ഇബ്നു തൈമിയ റഹിമഹുള്ള എല്ലാം പറഞ്ഞ് നമുക്ക് കാണാം. ഖുർആനിൽ പരലോകത്തിന്റെ ആയത്തുകളുണ്ട്, നിയമങ്ങളുടെ ആയത്തുകളുണ്ട്, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ആയത്തുകളുണ്ട്. എന്നാൽ ഒരു മനുഷ്യന് സന്തോഷം ലഭിക്കുന്ന സ്വർഗത്തിലെ ഭക്ഷണത്തെ കുറിച്ചും, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ പാനീയങ്ങൾ, സ്വർഗത്തിലെ ഹൗറുലീയങ്ങൾ, അല്ലെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുന്ന മറ്റ് ആസ്വാദനങ്ങൾ, അതിനേക്കാളെല്ലാം വിശുദ്ധ ഖുർആനിൽ ചർച്ച ചെയ്യപ്പെടുന്ന എന്താണ്? അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചാണ്. ഖുർആനിൽ ഒരു പേജ് പോലും നമുക്ക് കാണാൻ സാധിക്കില്ല അള്ളാഹുവിന്റെ നാമമില്ലാതെ. അള്ളാഹു സുബ്ഹാനഹു വതആലയെ പറ്റി പറയാതെ ഒരു പേജ് പോലും, ഒരു ഏട് പോലും ഖുർആനിൽ ഉണ്ടാവില്ല. അഥവാ നമ്മുടെ ഇന്നത്തെ കണക്കിൽ അതിൽ ഒരു ഭാഗം പോലും ഖുർആനിൽ അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്താതെ, ലത്തീഫുൻ ഖബീർ, അല്ലെങ്കിൽ അസീദുൻ ഹക്കീം, അങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങളെ പറ്റി പരിചയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ അറിവ് ഒരാളുടെ കൽബിൽ, ഒരാളുടെ സ്വന്തത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, വലിയ മാറ്റങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഹശ്റിൽ പറഞ്ഞ വാചകങ്ങൾ നമ്മൾ ഒരുപാട് കേട്ട് പരിചയിച്ചിട്ടുള്ള ആയത്തുകളാണ്. അല്ലാഹു പറയുകയാണ്, പറയുക, ഈ ഖുർആനെങ്ങാനും നാം ഇറക്കുന്നത് ഒരു പർവ്വതത്തിന്റെ മേലെയാണെങ്കിൽ, ഒരു വലിയ പർവ്വതത്തിന്റെ മേലെയാണ് ഈ ഖുർആനിന് നാം ഇറക്കുന്നത് എങ്കിൽ, തീർച്ചയായും നീ കാണും ആ പർവ്വതം അള്ളാഹുവിനെ കുറിച്ചുള്ള ഖശ്യത്ത് കൊണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കൊണ്ട് പൊട്ടിത്തകരുന്ന, വിനയാന്വിതമാകുന്നത് നീ കാണും. ഇതാ ജനങ്ങൾക്ക്, അവർക്ക് ചിന്തിക്കാൻ, അവർക്ക് മനസ്സിലാക്കാൻ നാം ഇതാ ഉപമകൾ വിശദീകരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാ, സഹോദരങ്ങൾ ആലോചിച്ച് വെച്ചു, ഒരു പർവ്വതം ഈ ഖുർആൻ കാരണം പൊട്ടിത്തകരും. എന്താ ഇതിന് കാരണം പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വതആല കുറിച്ചുള്ള ഖശ്യത്ത്. അള്ളാഹുവിന്റെ ഖശ്യത്ത് ആർക്കാ ഉണ്ടാവുക? അള്ളാഹുവിന്റെ ഖശ്യത്ത് ആർക്കാ ഉണ്ടാവുക? അള്ളാഹുവിനെ കുറിച്ച് ഇൽമുള്ളവർക്ക്. ഈ ആയത്തിന് ശേഷമുള്ള ആയത്തുകൾ എന്താ? ഈ ആയത്തിന് ശേഷമുള്ള ആയത്തുകളിൽ അള്ളാഹു തആല പറയുന്നത് എന്താ? വിശുദ്ധ ഖുർആനിൽ വേറെ ഒരു സ്ഥലത്തും അള്ളാഹുവിന്റെ ഇത്രയധികം നാമങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ടില്ല. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു എന്ന് തുടങ്ങിയിട്ട് ഓരോ നാമങ്ങൾ, മലിക്കുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീദുൽ ജബ്ബാർ മുതകബ്ബിർ, അങ്ങനെ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരുപാട് നാമങ്ങൾ ഒരുമിച്ച് പറയുന്നു. ഓരോന്നിന്റെയും ആശയം ചിന്തിക്കാൻ വേണ്ടിയാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന മഹത്തായ ഒരു കാര്യം, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കാൻ നമുക്ക് സാധിക്കും. ആ ഖുർആനിന്റെ ആയത്തുകളുടെ ആ നാമങ്ങൾ അറിയുന്നത് വഴി നമ്മുടെ കൽബിൽ മാറ്റങ്ങൾ ഉണ്ടാവും, നമുക്കറിയാൻ സാധിക്കും. ഇന്ന് കാലത്ത് നമുക്കറിയാം, നമ്മൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും നാം അകപ്പെട്ടു പോകുന്ന തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കറകൾ, നമ്മുടെ കൽബിൽ ഉണ്ടാക്കുന്ന കറകൾ, നമ്മുടെ അമാലുകൾ ഉണ്ടാക്കുന്ന കുറവ്, നമ്മുടെ ഈമാനിൽ ഉണ്ടാക്കുന്ന കുറവ്, പല ആളുകളും അന്വേഷിക്കുന്നത് എന്താണ് പരിഹാരം. ഞാൻ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ, ഈമാൻ മനസ്സിലാക്കിയ ആദ്യ സമയത്തുള്ള ഈമാനിന്റെ ആസ്വാദനം എനിക്ക് ലഭിക്കുന്നില്ല, എനിക്ക് ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ എല്ലാവരും പരിശോധിക്കേണ്ടത് അവനും ഖുർആനും തമ്മിലുള്ള ബന്ധം എത്ര വലുതാണെന്നാണ്. പിശാചിന്റെ ആദ്യത്തെ ശ്രമം എന്താണെന്നറിയോ? ഖുർആനുമായിട്ട് അവന്റെ ബന്ധം തകർക്കാനാണ്. ഖുർആനുമായിട്ട് നല്ല ബന്ധമുള്ള, അതിയായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരുത്തന്റെ അടുക്കൽ വരാൻ ഷൈത്താൻ അറക്കും. അത്ര വെറുപ്പായിരിക്കും ഷൈത്താൻ അവന്റെ അടുത്ത് വരാൻ. ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ മടിയുണ്ട്. നിസ്കാരം എന്തിനാണ്? നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആൻ പാരായണം ചെയ്യാതെ ഒരാൾ അറിവുള്ള ഒരാൾ നിസ്കാരം ശരിയാവില്ല. ഖുർആൻ എത്ര പാരായണം ചെയ്യപ്പെടുന്നോ അതിനനുസരിച്ച് ആ നിസ്കാരത്തിന്റെ മഹത്വം വർദ്ധിക്കുന്നുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹു തമ്മിലുള്ള ബന്ധമാണ്, നമുക്കുള്ള സംരക്ഷണമാണ്, നമ്മുടെ കൽബിന്റെ പ്രകാശമാണ്, നമുക്ക് നേർമാർഗം അറിയിച്ചു തരുന്നതാണ്, നമ്മുടെ രോഗങ്ങൾക്കുള്ള ശമനമാണ്, നമുക്കുള്ള സദുപദേശമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ പറ്റി പരിചയപ്പെടുത്തുന്നുകൊണ്ടാണ് ഖുർആനുമായിട്ട് നല്ലൊരു ബന്ധം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. ഈ ആയത്തുകൾ, ഖുർആനിനെ അള്ളാഹു തആല വിശേഷിപ്പിച്ച രീതികൾ ഇത്ര മഹത്തരമായി പരിചയപ്പെടുത്തിയത് ഈ ഷഅബാനിൽ നാം ഉറ്റാലോചിക്കണം. ഈ ആയത്തുകളെ കുറിച്ച് ആലോചിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യാനുള്ള പ്രചോദനം നൽകും. റമദാനിലേക്ക് കൂടുതൽ നല്ല രീതിയിൽ ഒരുങ്ങാൻ നമുക്ക് സാധിക്കും. എത്രയും ആളുകൾ സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ റമദാനിലേക്ക് അറിയാം, കുറഞ്ഞ ഒരു മാസമാകുന്നതിന് മുമ്പ് തന്നെ 10 തവണ ഖത്തം തീർത്തവർ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ, അതിനേക്കാൾ കുറവ്, ഏറ്റവും നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഖുർആനിനെ ഉറ്റാലോചിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നവർ, അൽഹംദുലില്ലാ എന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന വലിയൊരു മാറ്റം ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഒരുപാട് സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീടുകളിലെ സ്ത്രീകൾ, പല സ്ത്രീകളും ഖുർആൻ ഹിഫ്ദ് പഠിക്കുകയും അതിന്റെ തജ്വീദ് പഠിക്കുകയും ഖുർആൻ നല്ല രീതിയിൽ ഓതാൻ പഠിക്കുകയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. വലിയൊരു മാറ്റമാണത്. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ പഠിക്കാൻ സാധിക്കുന്നു, അവർ കൂടുതൽ പഠിക്കുന്നു എന്നുള്ളത് വലിയൊരു നന്മയായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, അള്ളാഹുമായി നല്ലൊരു ബന്ധമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, ആ ഖുർആനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് ഉൾക്കൊള്ളാൻ, അതിന്റെ ആശയം ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഈ സമയത്ത് നാം ഉറപ്പെടുത്തുകയാണ്, ഖുർആൻ പഠിക്കുന്ന ഓരോരുത്തരും, അതായത് പാരായണം നല്ല രീതിയിൽ പഠിക്കുന്ന, ഖുർആൻ വെറും പാരായണം ഹിഫ്ളും മാത്രമായി പഠിക്കുന്ന ആളുകളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു ചരിത്രമാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ആരാ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം? ഒരിക്കൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ചരിത്രത്തിൽ ചില വ്യത്യാസങ്ങൾ കാണാം, എന്നാലും അതിന്റെ ആശയം ഇങ്ങനെയാണ്. കൂഫയിലേക്ക് ഖുർആൻ പഠിപ്പിക്കാൻ ഒരാളെ അയച്ചു കൊടുക്കുക. അപ്പൊ കൂഫയിലെ ഗവർണറോട് പറഞ്ഞു, നല്ല വ്യക്തിയാണ്, ഖുർആൻ നല്ല രീതിയിൽ പാരായണം ചെയ്യുന്ന, ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ആളാണ്, ഇവരെ നിങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ ഉപയോഗിക്കാം. മറ്റു ചില റിവായത്തുകളിൽ കൂഫയിലെ ഗവർണർ ഖുർആൻ പഠിപ്പിക്കാൻ ഒരാളെ അന്വേഷിച്ചപ്പോൾ അവിടെ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ഇല്ലേ എന്ന് ചോദിച്ചു. ആരാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം? പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്ന വ്യക്തിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ആരായി? ഖവാജിൽ ഉൾപ്പെട്ടു. ഖുർആനിന്റെ വെറും ആശയം മാത്രം, ആശയമല്ല വാചകങ്ങൾ മാത്രം ഓതിക്കൊണ്ട് ഖുർആനിന്റെ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാതെ തെറ്റിപ്പോയ ഒരു വ്യക്തിയിൽ ഉൾപ്പെടുന്ന വ്യക്തി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖുർആനിന്റെ പാരായണം രണ്ട് രീതിയിൽ, ഖുർആൻ പാരായണം രണ്ട് രീതിയിലുണ്ട്. അളമാക്കൾ പറയാവുന്ന ഒന്നാമത്തെ ഇനം തിലാവത്തുൻ ലഫ്വിയത്തുൻ, ലഫ്വിയായിട്ടുള്ള പാരായണം. ലഫ്വിയായിട്ടുള്ള പാരായണം, അതായത് ഖുർആൻ നമ്മൾ വാക്കുകൾ അങ്ങനെ ഓതി പാരായണം ചെയ്യുന്നു, അതിന്റെ ആശയങ്ങളിലേക്കോ അതിൽ നിന്ന് ലഭിക്കേണ്ട മറ്റുള്ള കാര്യങ്ങളിലേക്കോ കുറ്റാലോചിക്കാതെ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്നു എന്നത്. അങ്ങനെ പാരായണം ചെയ്യുന്നത് പ്രതിഫലാർഹമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് പ്രതിഫലം ആ കാര്യങ്ങൾക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ ഫലഹു ബിഹി ഹസന. ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ അവന് നന്മയുണ്ട്. വൽഹസനതു ബിആശരി അംസാലിഹ, ഒരു നന്മ പത്തിരട്ടിയാവും. ആ നന്മ പത്തിരട്ടിയാവും. ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫ്, ഞാൻ പറയുന്നില്ല അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. വലാക്കിൻ അലിഫുൻ ഹർഫ്, പക്ഷേ അലിഫ് ഹർഫാണ്. വലാമുൻ ഹർഫുൻ, ലാമ് വേറൊരു ഹർഫാണ്. വമീമുൻ ഹർഫുൻ, മീമ് വേറൊരു ഹർഫാണ്. ഈ ഓരോന്നും പാരായണം ചെയ്യുമ്പോൾ പ്രതിഫലമുണ്ട്, അത് പത്തരട്ടിയായിട്ട് ലഭിക്കും. അപ്പൊ ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യുന്നതിനാണ് തിലാവത്തു ലഫ്വിയത്തു എന്ന് പറയുന്നത്, ലഫ്വുകൾ പാരായണം ചെയ്യുന്നത്. രണ്ടാമത്തെ പാരായണം തിലാവത്തുൻ ഹക്മിയ, തിലാവത്ത് ഏറ്റവും ഉപകാരമായ രീതിയിൽ, അഥവാ ഖുർആനിൽ എന്താണോ പറയുന്നത് അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അതിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അതിന്റെ ആശയങ്ങളെ ഉറ്റാലോചിച്ചുകൊണ്ട് തദബ്ബുറോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്, അതിനാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. ഖുർആൻ ഇറങ്ങിയതിന്റെ ലക്ഷ്യം അതാണ്. പല മുൻഗാമികളും പറഞ്ഞതുപോലെ ഖുർആൻ ഇറക്കിയത് അതുകൊണ്ട് അമൽ ചെയ്യാനാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു, ഖുർആൻ പാരായണം തന്നെ ഒരു അമലാക്കി മാറ്റി. അപ്പൊ ഞാൻ പറയുന്നത് ഖുർആന്റെ മഹത്വവും അത് പാരായണം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും അറിയുന്നതിനോടൊപ്പം ആ ഖുർആൻ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് നമ്മൾ അറിയണം. ഖുർആൻ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? ചില ഉലമാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചില ദിവസങ്ങളിൽ ഒരൊറ്റ ആയത്ത് തന്നെ ഖിയാമുല്ലൈൽ മുഴുവൻ ആ ആയത്ത് തന്നെ വീണ്ടും കൊണ്ടും പാരായണം ചെയ്യും. ചില പണ്ഡിതന്മാർ പറയാറുണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ചില ആയത്തുകളിൽ നമ്മുടെ ഹൃദയം തട്ടി നിന്ന് ആ ആയത്ത് വീണ്ടും വീണ്ടും പാരായണം ചെയ്യുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവണം. അതിന്റെ ആശയങ്ങൾ ആലോചിച്ചിട്ട് ഖുർആൻ പാരായണം ചെയ്യായിരിക്കും ആ ഒരു ആയത്ത് നമ്മുടെ കൽബിൽ ഉറ്റാലോചിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പാരായണം. ചില ആയത്തുകൾ ഉറ്റാലോചിക്കാത്തവർക്ക് നാശമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഫീ ഖൽഖി സമാവാതി വല്ലാഹു വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ആയത്തിൽ ഉലിൽ അൽബാബ്. ഈ ആയത്തുകളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഈ ആയത്തുകളെ പാരായണം ചെയ്യുകയും എന്നിട്ട് ഉറ്റാലോചിക്കാത്തവർക്ക് നാശമെന്ന്. അപ്പൊ ചില ആയത്തുകൾ നാം ഗൗരവത്തിൽ ആലോചിക്കേണ്ട ആയത്തുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരായത്തിനെ പൂർണ്ണമായി അതിന്റെ ആശയത്തോടുകൂടി ഉറ്റാലോചിച്ചുകൊണ്ട് വീണ്ടും കൊണ്ട് ആവർത്തിച്ച് ആലോചിച്ചുകൊണ്ട് പാരായണം ചെയ്യലാണ് തിലാവത്തു ഹക്മിയ എന്ന് പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകും ലിയദബ്ബറു ആയാതി വലിയതക്കറ ഉലുൽ അൽബാബ്. ഇതാ ഈ കിതാബ് നാം നിനക്ക് ഇറക്കിയിട്ടുള്ളത്, ഏറ്റവും ബറക്കത്ത് നിറഞ്ഞതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബറക്കത്ത് ഉണ്ടാക്കുന്ന കാര്യമാണ് വിശുദ്ധ ഖുർആൻ. നമ്മുടെ സമയത്തിൽ ബറക്കത്ത് വേണോ? സലഫുകൾ പറഞ്ഞ കാരണം ഖുർആൻ പാരായണം ചെയ്യും. മുൻഗാമികൾ പറയും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അന്നേ ദിവസം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഒരു ദിവസത്തില് നാം ചെയ്യുന്ന കാര്യങ്ങൾ, ആ ദിവസം ഖുർആൻ പാരായണം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ദിവസത്തേക്കാൾ കൂടുതൽ ചെയ്യാൻ നമുക്ക് സമയത്തിൽ ബറക്കത്ത് ലഭിക്കും. ഇനി അത് വർദ്ധിക്കുകയാണ്, ഖുർആൻ പാരായണം വർദ്ധിക്കുകയാണ്, അതിനനുസരിച്ച് ആ ബറക്കത്ത് വർദ്ധിക്കും. പണ്ഡിതന്മാർ സലഫുകൾ പറയാറുണ്ട് അങ്ങനെ ഒരു ദിവസം 10 ജുസ് വരെ പാരായണം ചെയ്യുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. വല്ലാഹി അല്ലാഹു തആലയുടെ കലാമാണത്, അല്ലാഹു സുബ്ഹാനഹു വതആല ബറക്കത്ത് അറിഞ്ഞതാണെന്ന് പറഞ്ഞതാണ്. സമയത്തിന്റെ റബ്ബും അല്ലാഹുവാണ്. നമ്മുടെ ജീവിതത്തിൽ ആ മാറ്റം കാണാൻ സാധിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കി, ഒന്ന് പരിശോധിച്ച് നോക്കി, ആ മാറ്റം ഉണ്ടാവും. ബറക്കത്ത് അറിഞ്ഞതാണ്. ലിയദബ്ബറു ആയാതി, അതിന്റെ ആയത്തുകൾ ഉച്ചാലോചിക്കാൻ. തദബ്ബുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിന്റെ അവസാനത്തെ കുറിച്ച് ആലോചിക്കാനാണ് തദബ്ബുർ എന്ന് പറഞ്ഞത്. തദബ്ബുർ, തഫക്കുർ, തദക്കുർ, അങ്ങനെ പല വാക്കുകൾ ഉണ്ടാവും. എല്ലാത്തിനും മലയാളത്തിൽ എന്താ അർത്ഥം പറയാ? ഉറ്റാലോചിക്കാൻ അർത്ഥം പറയാ. തദബ്ബുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കേട്ടിട്ട് അതിന്റെ പര്യവസാനത്തിന്റെ, അതിന്റെ അവസാനത്തിൽ നിന്നുകൊണ്ട് ഉറ്റാലോചിക്കാനാണ് എന്ത് പറയാ? തദബ്ബുർ എന്ന് പറയാ, തദബ്ബുർ എന്ന് പറയാ. അപ്പൊ ആ ആയത്തുകളോ ആ അല്ലാഹുവിന്റെ കലാം, അതിലെ ആയത്തുകൾ, അതിലെ ദൃഷ്ടാന്തങ്ങൾ, അതിനെ കുറിച്ച്, അതിന്റെ പര്യവസാനങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കാൻ. വലിയ തദക്കറ ഉല്ലൽബാബ്, തദക്കുർ ഉണ്ടാവാൻ ബുദ്ധിയുള്ളവർക്ക്. തദക്കുർ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആലോചിക്കുന്നതിനെ തദബ്ബുർ എന്ന് പറയാം. തദബ്ബുർ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന്റെ അവസാനത്തെ കുറിച്ച് ആലോചിക്കുന്നത്, തദക്കുർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വീണ്ടും വീണ്ടും ആലോചിക്കുന്നത്. നമുക്ക് തഫക്കുർ ചെയ്തിട്ട് അഥവാ ഉറ്റ ആലോചിച്ച് കിട്ടുന്ന ഒരു കാര്യത്തെ വീണ്ടും വീണ്ടും ആലോചിക്കുന്നതിന് എന്ത് പറയാ? തദക്കുർ എന്ന് പറയാം. അപ്പൊ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, അത് വീണ്ടും വീണ്ടും ആലോചിക്കണം. അതാണ് ഖുർആനിന്റെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള രീതിയും ഏറ്റവും മനോഹരമായിട്ടുള്ള ഖുർആൻ പാരായണം. ഇങ്ങനെ പാരായണം ചെയ്താൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. നമ്മൾ സ്ഥലപ്പുകളിൽ ആലോചിച്ച് വയ്ക്കും. അബ്ദുൽ റഹ്മാൻ ഇബ്നു സുലൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഹദ്ദസന അല്ലദീന കാനൂ യുഖ്രിഊന അൽഖുർആൻ, തബീഇയിൽപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം, പറയാണ് ഞങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്തു തന്നിരുന്ന, ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നിരുന്ന സഹാബികൾ, അതായത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അതുപോലെയുള്ള സഹാബികൾ, അവർ പറയുമായിരുന്നു, അന്നഹും കാനൂ ഇദാ തഅല്ലമൂ മിനൽ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റ ആയത്ത്, അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഫസ്റ്റ് ആയത്തുകൾ പഠിച്ചാൽ, ലം യതജാവസൂഹ ഹത്താ യതഅല്ലമൂഹ വമാ ഫീഹാ മിനൽ ഇൽമി വൽ അമൽ, ഞങ്ങൾ ആ 10 ആയത്ത് വിട്ടുപോകൂല, ഈ ആയത്തിലുള്ള ഇൽമും അമലും പഠിക്കാതെ, ആ ആയത്തുകളിലുള്ള ഇൽമും അമലും പഠിക്കാതെ, ഖാലു ഫതഅല്ലംന അൽഖുർആന വൽ ഇൽമ വൽ അമല ജമീഅ, ഖുർആനിനെ ഞങ്ങൾ പഠിച്ചത് ഇൽമു മാത്രമായിട്ടല്ല, ഖുർആൻ ഓതിയാന്ന് മാത്രമായിട്ടല്ല, ഖുർആൻ ഇൽമും അമലുമായിട്ടാണ് ഞങ്ങൾ പഠിച്ചത് എന്ന് സഹാബാക്കൾ പറയാറുണ്ടായിരുന്നു എന്ന് അവരിൽ നിന്ന് ഖുർആൻ പഠിച്ച താബിഈങ്ങൾ നമ്മെ അറിയിക്കുകയാണ്. അത്ര മഹത്തരമായിട്ടുള്ള കാര്യമാണ് ഖുർആനിന്റെ പാരായണം, അതായത് ഉറ്റാലോചിച്ച് പാരായണം ചെയ്യാന്നുള്ളത്. സഹാബാക്കൾ ഈ രണ്ടു തരത്തിൽ പാരായണം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഉറ്റാലോചിക്കാതെ ഖുർആനിന്റെ ആയത്തുകൾ കുറേ പാരായണം ചെയ്യാന്നുള്ള രീതിയുണ്ട്, ഉറ്റാലോചിച്ചുകൊണ്ട് കുറച്ച് പാരായണം ചെയ്യാന്നുള്ള രീതിയുണ്ട്. പണ്ട് മുതലേ ഉലമാക്കൾക്കിടയിൽ ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് ഉത്തമമായതെന്ന ചർച്ചയുമുണ്ട്. ഷാഫിഈ മദ്ഹബിലുള്ള ചില പണ്ഡിതന്മാർ അവരധികവും പറയാറുള്ളത് ഖുർആൻ ധാരാളം പാരായണം ചെയ്യലാണ് ശ്രേഷ്ഠത എന്ന്. കുറേ പാരായണം ചെയ്യാൻ, ഉറ്റാലോചിച്ച് പാരായണം ചെയ്യാതെ കുറേ പാരായണം ചെയ്യാം, പ്രത്യേകിച്ച് റമദാനിൽ കുറേ പാരായണം ചെയ്യലാണ് നല്ലത്. എന്നാൽ ബാക്കി ഖുർആൻ ഉലമാക്കൾ പറഞ്ഞു, ആ ഖുർആൻ പോലെയുള്ളവർ ഉറ്റാലോചിച്ച് പാരായണം ചെയ്യലാണ് അതിൽ ശ്രേഷ്ഠത. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ ഈ രണ്ടിൽ ഏതാണ് ഉത്തമം എന്നുള്ള ചർച്ച ഒന്നോ രണ്ടോ പേജോ അദ്ദേഹം ഒരു ദീർഘമായ ചർച്ചകൾ ചെയ്തിട്ട് അദ്ദേഹം പറയുന്ന ഒരു ഉപമ വെച്ച് പറയുന്നുണ്ട്. കുറെ പാരായണം ചെയ്യാന്നുള്ള ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വില കുറഞ്ഞ കുറേ അടിമകളെ മോചിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ വില കുറഞ്ഞ കുറേ സാധനം സ്വതക്കം എടുക്കുന്ന പോലെ, ആ തരത്തിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. വില കുറഞ്ഞ കുറേ അടിമകളെ മോചിപ്പിക്കാം. എന്നാൽ ഉറ്റാലോചിച്ചുകൊണ്ട് കുറേ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വില കൂടിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപകാരമുള്ള നല്ല കഴിവുകളുള്ള, ചിലപ്പോൾ നല്ല വസ്തുക്കൾ ഉണ്ടാകുന്ന കഴിവുണ്ടാവും, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് നല്ല കഴിവുകളുള്ള ഒരടിമ, ആ ഒരടിമയെ മോചിപ്പിക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ വില കൂടിയ എന്തെങ്കിലും വസ്തു സ്വതക്ക് കൊടുക്കുന്ന പോലെയാണെന്ന് പറഞ്ഞു. ഈ രണ്ടെണ്ണത്തിനെ ഉപമിച്ചത് അങ്ങനെയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ രണ്ടിനെയും നമുക്ക് വേണം, ഈ രണ്ടിനെയും ജമ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഖുർആനിന്റെ ഹർഫുകൾ പാരായണം ചെയ്യുന്ന പ്രതിഫലം നമുക്ക് ലഭിക്കണം. അതേ സമയത്ത് അത് മാത്രമായി പോവുകയും ചെയ്യരുത്. ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി ഉറ്റാലോചിക്കുന്ന രീതിയിലും വേണം നാം പഠിക്കാൻ. ഈ സഹോദരങ്ങളെ, ഹദീസുകളിൽ ഖുർആൻ പഠിക്കുന്നതിന്റെയും പാരായണം ചെയ്യുന്നതിന്റെയും മഹത്വത്തെ അറിയിക്കുന്ന ഹദീസുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതിൽ ചില ഹദീസ് ഒന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ ഖുർആൻ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, ഖുർആൻ പഠിക്കാൻ ഇതിനേക്കാൾ എന്താണ് വേണ്ടത്? ഇതിനേക്കാൾ പ്രോത്സാഹനം നൽകുന്ന എന്താണ് ഖുർആൻ പഠിക്കാൻ വേണ്ടത്? ഈ ഹദീസിനെ ഒരാൾ ഉറ്റാലോചിച്ച് കഴിഞ്ഞാൽ അവൻ തീർച്ചയായും ഖുർആനിന്റെ പഠനത്തിന്റെ മേഖലയിൽ ഇല്ല എങ്കിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി അവന്റെ സമയം മാറ്റിവെക്കും, അതിനവനുള്ള സൗകര്യങ്ങൾ അവൻ തേടിപ്പോകും. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ അവരാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവും ഖുർആനും തമ്മിലുള്ള ബന്ധം വളരെ വലുതായിരുന്നു. അദ്ദേഹത്തിന്റെ മരണസമയത്ത് ശത്രുക്കൾ വധിക്കുമ്പോൾ പോലും അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. ചില വിവാഹത്തിൽ കാണാം അദ്ദേഹം ഒരു റക്അത്തിൽ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത് തീർത്തതായിട്ട്, രാത്രി നിസ്കാരത്തിലെല്ലാം അദ്ദേഹം അത്രയധികം ഖുർആനുമായിട്ട് അഗാധ ബന്ധമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം പറയാറുണ്ട്, ലൗ തഷ്ബഉ മിൻ കലാമി റബ്ബിനാ, ലഫ്സിലെ വ്യത്യാസം തോന്നുന്നു. അതായത് പിന്നെ നമ്മുടെ കൽബുകൾ നന്നായിരുന്നെങ്കിൽ, ഏറ്റവും പരിശുദ്ധമായതായിരുന്നുവെങ്കിൽ ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ കലാമിൽ നമ്മൾ മതിയാവുകയില്ല, നമുക്ക് കൽബ് നമുക്ക് മതിയാവുകയില്ല. കാരണം അത്രയധികം നമ്മുടെ കൽബ് നശിച്ചുകൊണ്ട് മാത്രമാണ് ഖുർആനുമായുള്ള ബന്ധം നഷ്ടപ്പെടുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിച്ചു എന്നുള്ളത് തന്നെ പണ്ഡിതമാർ പ്രത്യേകം പറയാറുണ്ട്. ഖുർആനുമായിട്ട് വളരെയധികം ബന്ധമുണ്ടായിരുന്നു സഹാബിയായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അൽമാഹിറു ബിൽ ഖുർആൻ മഅ സഫറത്തിൽ കിറാമിൽ ബഗറ, ഖുർആൻ നല്ല മനോഹരമായിട്ട് പാരായണം ചെയ്യുന്ന, ഖുർആനിൽ അതീവ കഴിവുള്ള പ്രാവീണ്യമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വളരെയധികം മഹത്തായിട്ടുള്ള പുണ്യം നിറഞ്ഞ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളോടൊപ്പമാണ്, ദേശം മലക്കുകളോടൊപ്പമാണ്, മലക്കുകളോടൊപ്പമുള്ള ഒരു സ്ഥാനത്താണ് ആ വ്യക്തി. വല്ലലി യഖ്റഉൽ ഖുർആന വയുതഅതിഉ വഹുവ അലൈഹി ശാഖുൻ ലഹു അജ്റാൻ. എന്നാൽ വേറൊരാൾ ഖുർആൻ പാരായണം ചെയ്യാൻ, അവൻ അത്ര നന്നായിട്ട് പാരായണം ചെയ്യാനൊന്നും അറിയില്ല, അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല അവന്റെ പാരായണം, പക്ഷെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഖുർആൻ നല്ല പാരായണം ചെയ്യാൻ പരിശ്രമിക്കുന്നുണ്ട്. അവൻ ഖുർആൻ പാരായണം ചെയ്യാൻ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. അവന് രണ്ട് പ്രതിഫലമാണ്, ഒന്ന് പാരായണം ചെയ്തതിന്റെ പ്രതിഫലം, രണ്ട് പാരായണം ഒരു ബുദ്ധിമുട്ടായിട്ടും അവൻ കഷ്ടപ്പെട്ട് പാരായണം ചെയ്യുന്നു എന്നുള്ള പ്രതിഫലം. ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് അത് നമുക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടില്ല. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് അവരുടെ ഒരു 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 എന്താ എന്ന് പറയാ, അവരൊരു ലജ്ജ കൊണ്ടോ, പല ആളുകളും നമുക്ക് കാണാനിടയുണ്ട്. പ്രത്യേകിച്ച് റമദാനെല്ലാം ഇഹ്തികാഫിരിക്കുമ്പോ അവർക്ക് സ്വയം നല്ല രീതിയിൽ ഓതാൻ അറിയില്ല എന്നുള്ള ബോധം കാരണത്താല് അവർ ഖുർആൻ തുറന്നിട്ട് അതിന്റെ ഹർഫുകൾ അതിന്റെ വാചകങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ചുണ്ടനങ്ങ പോലുമില്ല. ചുണ്ടനങ്ങണം, പ്രത്യേകിച്ച് ദിക്റുകളിലും അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിലും അത് നാവ് കൊണ്ട് ചുണ്ടനങ്ങിക്കൊണ്ട് ചെയ്യേണ്ടതാണ്. ചെയ്യുക ഭക്ഷണമുള്ള എല്ലാം പറഞ്ഞ കാണാം, അല്ലാതെ ശരിയാവില്ല. കൽബുകൊണ്ടുള്ള വിക്കല് അത് വേറെയുണ്ട്, എന്നാൽ നാവ് കൊണ്ട് ഉച്ചരിക്കണം. അപ്പൊ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയില്ല എന്നുള്ളത് അത് പഠിക്കേണ്ടതാണ്. പക്ഷെ ഒരിക്കലും അത് പാരായണം ചെയ്യാൻ നമുക്ക് തടസ്സമാവരുത്. പല ആളുകളെ അങ്ങനെ കാണാൻ ഇടയായിട്ടുണ്ട്, വളരെ നമ്മൾ ഉപദേശിക്കാറുണ്ട് വ്യക്തിപരമായിട്ട്. ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം, കുറഞ്ഞ ശബ്ദത്തിലെങ്കിലും ചുണ്ടുകൾ ഇണക്കി നാവ് കൊണ്ട് നാം പാരായണം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ രണ്ട് പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നുണ്ട്, പാരായണം ചെയ്യുന്നതിന്റെയും അതിന് പരിശ്രമിച്ചതിന്റെയും. അടുത്തൊരു ഹദീസ് അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ മുഅ്മിനിൽ ലദീ യഖ്റഉൽ ഖുർആന മസലുൽ ഉത്രുജ്ജ. ഖുർആൻ പാരായണം ചെയ്യുന്ന, ഖുർആൻ സ്ഥിരമായി ശീലമായി പാരായണം ചെയ്യുന്ന ഒരു മുഅ്മിനിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ഉത്രുജ പോലെയാണ്. ഉത്രുജ എന്ന് പറഞ്ഞാൽ ഈ ഓറഞ്ചിന്റെ എല്ലാം ഇനത്തിൽ പെടുന്ന നല്ല മണവും നല്ല രുചിയുമുള്ള ആ രീതിയിലുള്ള പഴത്തിനാണ് ഉത്രുജ എന്ന് പറയുന്നത്. അതുപോലെയാണ് അതിന് നല്ല ഗന്ധമുണ്ട്, നല്ല മണമാണുള്ളത്, അതുപോലെ തന്നെ അതിന്റെ രുചിയും വളരെ നല്ലതാണ്. ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു മുഅ്മിനിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴം പോലെയാണ്, തമ്ർ പോലെയാണ്. എന്താണ് കാര്യം? ലാ റീഹ ലഹാ വതഅമുഹാ ഹൽവൻ. അതൊരു മണമില്ല, ഈന്തപ്പഴത്തിന് പ്രത്യേകിച്ചുള്ള മണമുണ്ട്, നമ്മൾ ആസ്വദിപ്പിക്കുന്ന ഒരു മണം ഉണ്ടോ? ഇല്ല, ഒരു ഓറഞ്ച് പോലെ ഒന്നുമില്ല. പക്ഷെ എന്താണ്, നല്ല രുചിയുണ്ട്, നല്ല രുചിയുണ്ടാവും. മണമില്ലാത്ത രുചിയുള്ള, അത് രുചി എന്താ ഉദ്ദേശം? അവൻ ഈമാനുണ്ട്, അവന്റെ കൽബിൽ ഈമാനുണ്ട്, അതാണ് രുചി കൊണ്ടുള്ള ഉദ്ദേശം. ആ രുചി കൊണ്ടുള്ള ഉദ്ദേശം. പക്ഷെ ഖുർആൻ പാരായണം ചെയ്യാത്ത കൊണ്ട് നല്ലൊരു ഗന്ധം അവനില്ല. അപ്പൊ ഈ ഹദീസിൽ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഒരു മുഅ്മിനിന് വളരെയധികം ശ്രേഷ്ഠത നൽകുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, اقرأوا القرآن فإنه يأتي يوم القيامة شفيعا لأصحابه. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, തീർച്ചയായിട്ടും അത് നാളെ പരലോകത്ത് വരും. ഷഫീഅൻ ലിഅസ്ഹാബി, ഖുർആനിന്റെ വ്യക്തിക്ക് ഒരു ശുപാർശകനായിട്ട്. ഖുർആൻ പാരായണം ചെയ്ത ആ വ്യക്തിക്ക് ഒരു ശുപാർശകനായിട്ട് ഖുർആൻ വന്നിട്ടുള്ളതാണ്. സഹോദരങ്ങളെ, പരലോകത്ത് നമുക്കൊരു ശുപാർശകൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പരലോകത്തിന്റെ ഭയാനകതയും ആ ഓരോ അവസ്ഥയും അറിയുന്ന ഓരോ ആളും കൊതിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നൽകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ തേടുന്നത്. അപ്പൊ ശഫാഅത്ത് ഒരുപാട് ഇനങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത്, അങ്ങനെ ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ, അങ്ങനെയെല്ലാം അതിൽപ്പെട്ട ഒന്നാണ് ഖുർആൻ. ആ ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിക്ക് ശുപാർശകനായിട്ട് വരും. അത് ചില പ്രത്യേക സൂറത്തുകൾക്കും മഹത്വമുണ്ട്. സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ബഖറ, അതുപോലെ ചില സൂറത്തുകൾക്ക് പ്രത്യേകമായിട്ടുമുണ്ട്, ഖുർആൻ പൂർണ്ണമായിട്ടുമുണ്ട്. നാളെ പരലോകത്ത് ശുപാർശകനായിട്ട് വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പാരായണം നാം ഏത് സമയത്തും വർദ്ധിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു ഹദീസിൽ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ യഗ്ദു അഹദുകും ഇലൽ മസ്ജിദ് فيتعلم او يقرا ايتين من كتاب الله عز وجل خير له من ناقتين. നിങ്ങളിൽ ആരെങ്കിലും രാവിലെ മസ്ജിദിലേക്ക് പുറപ്പെടുക, രാവിലെ സൂര്യനമസ്കാരത്തിന് പുറപ്പെടുക, എന്നിട്ട് രണ്ടായത്ത് ഖുർആനിലെ രണ്ടായത്ത് അവൻ പഠിക്കുക, അല്ലെങ്കിൽ രണ്ടായത്ത് അവൻ പാരായണം ചെയ്യുക, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യുക, അല്ലെങ്കിൽ പഠിക്കുക, അങ്ങനെ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടൊട്ടകമുള്ളതിനേക്കാൾ ഉത്തമമാണെന്ന് പറയും. രണ്ടൊട്ടകമുള്ളതിനേക്കാൾ ഉത്തമമാണ്. അതറിയാം, അന്ന് കാലത്ത് രണ്ടൊട്ടകം കിട്ടുക പറഞ്ഞാല് ഇന്ന് കാലത്ത് രണ്ട് കാർ കിട്ടുന്നതില്ല. അതായത് മനസ്സിലാക്കാൻ നമുക്ക് ചിന്തിക്കുമ്പോ നമുക്ക് ഒട്ടകം ഒരു വിലയും ഉണ്ടാവില്ല. ചന്ദ്രകാലത്ത് ഒട്ടകം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് വാഹനങ്ങൾ ഉണ്ടാകുന്നത് തുല്യമാണ്. മൂന്നായിട്ട് പഠിക്കുകയാണ്, അത് മൂന്നൊട്ടകം ഉണ്ടാവുന്നതില്ല. നാലായത്താണെങ്കിൽ നാലെന്നില്ല. അതിൽ എത്രയാണോ എണ്ണം അതിനനുസരിച്ച് ഒട്ടകത്തിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിക്കുന്നതിന്റെ പ്രാധാന്യം. അത് രാവിലെ നമ്മൾ മസ്ജിദിൽ വരികയാണ്, ആ മസ്ജിദിൽ എത്തിയിട്ട് നമുക്ക് രണ്ടായത്ത് പാരായണം ചെയ്തു, അതിന്റെ അർത്ഥം മനസ്സിലാക്കി, അതിന്റെ തഫ്സീർ വായിക്കാൻ പറ്റി, അല്ലെങ്കിൽ അതിന്റെ ആശയങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കി, അത് നമ്മൾ ഹിഫ്ഫാക്കുക, അല്ലെങ്കിൽ അതിന്റെ ആശയം മനസ്സിലാക്കുക, നല്ല രീതിയിൽ പാരായണം ചെയ്യുക. നമുക്ക് ഈ ലോകത്ത് സഹോദരങ്ങളെ, നമ്മളൊരു വീടോ ഒരു വണ്ടിയോ വാങ്ങണം വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ അത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കൊതിക്കുകയാണ്. എത്ര കൊതിക്കും നമ്മൾ? ഇപ്പൊ നല്ലൊരു വണ്ടി ഒരാൾ പോവാണ്, നമുക്ക് ബൈക്കൊന്നുമില്ല, നമ്മള് കുടുംബമുണ്ട്, നമ്മുടെ ഭാര്യയും കുട്ടികളും ഒക്കെ, നമുക്ക് രണ്ടു മൂന്നാല് മക്കളും ഭാര്യയും ഉണ്ട്, നമ്മൾ ബൈക്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുത്തി കഴിഞ്ഞ് പോവാ. അപ്പൊ ഒരാൾ നല്ല വലിയൊരു കാറില്, ആ ഒരു കുട്ടിയുള്ളൂ, എന്നിട്ട് ഭാര്യയും അദ്ദേഹം ഭാര്യയും കുട്ടിയായി വലിയ കാറിൽ നമുക്ക് വിചാരിക്കൂ അതുപോലൊരു കാറുണ്ടായിരുന്നെങ്കിൽ. സഹോദരങ്ങളെ, നമ്മൾ ദുനിയാവിന്റെ കാര്യങ്ങൾ എന്തെല്ലോ ആഗ്രഹിക്കുന്നുണ്ട്. ഒരാള് രണ്ടായത്ത് ആരെങ്കിലും ഒരാൾ രണ്ടായത്തോ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ, അതൊന്ന് കേൾക്കുന്നുണ്ടായിരുന്നെങ്കിൽ, അതിന്റെ ആശയം എനിക്ക് മനസ്സിലായിരുന്നെങ്കിൽ, നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ദുനിയാവിൽ തൃപ്തിപ്പെട്ടു പോകുന്ന, ദുനിയാവിൽ അശ്രദ്ധമായി പോകുന്ന, പരലോകത്തിന്റെ വിഷയങ്ങളെ കുറിച്ച്, ദീനിന്റെ വിഷയങ്ങളെ കുറിച്ച് താല്പര്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ ഇന്ന് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. മറ്റൊരു ഹദീസ് നമ്മൾ ഏറ്റവും കേട്ട് പരിചയിച്ചിട്ടുള്ള, ഒരു മസ്ജിദിൽ ഒരുമിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെയും പഠിക്കുന്നതിന്റെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുന്നതിന്റെയും പ്രാധാന്യം അറിയിക്കുന്ന ഹദീസാണ്. ഒരു കൂട്ടവും അള്ളാഹുവിന്റെ ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടുന്നില്ല. അവർ അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ കിതാബ് ഖുർആൻ പാരായണം ചെയ്യുക, അത് അവരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലാ നസലത്ത് അലൈഹി മുസ്തഖീന, അവരുടെ മേലെ സമാധാനം പറഞ്ഞു. വഗശിയതുഹും റഹ്മ, അവരെ ചുറ്റും കാരുണ്യം പൊതിയും. വഹഫത്തുഹുൽ മലായിക, മലായിക അവർക്ക് ചുറ്റും താഴ്ത്തുണ്ടാകും. വദക്കറഹുമുല്ലാഹു ബിമൻ ഇൻദ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടുക്കലുള്ളവരെ അടുത്ത്, അഥവാ ഉന്നതമായ മുഖദ്ദീബികളായിട്ടുള്ള മലക്കുകളുടെ അടുത്ത് ആ ആളുകളെ പറ്റി പറയും. അവളൊന്ന് ആലോചിച്ച് നോക്കണം. അവളിപ്പോ വിചാരിക്കുക, ഇപ്പോ ലോകത്തറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ നമ്മുടെ നാട്ടിൽ വന്നിട്ട് പിന്നെ ഒരു ദിവസം എടുക്കാന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അപ്പോ നമ്മൾ മനസ്സിൽ വിചാരിക്കാനാണ് നമ്മളിപ്പോ അവിടുന്ന് പിന്നെ ഓൺലൈനായിട്ട് ഒരു ദിവസം എടുക്കാൻ വിചാരിക്കാം. ആ ദിവസത്തിന് സമയത്ത് പറയാണെങ്കിൽ നമ്മുടെ സഹോദരൻ നമ്മുടെ പേര് പറഞ്ഞിട്ട്, നമ്മുടെ സഹോദരൻ ഇന്നാലിന്ന ആള് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ദിവസം എടുക്കാൻ വന്നത്, അല്ലെങ്കിൽ ഓരോ എനിക്ക് നല്ല പരിചയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റി എന്തെങ്കിലും നല്ലത് പറയുമ്പോ നമ്മുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? നമ്മൾ വെറുതെ ആലോചിച്ചാൽ മതി, നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം എന്തായിരിക്കും? അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഉന്നതമായ സ്ഥാനത്തുള്ള ഏതൊരാളും നമ്മെ പറ്റി നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ അടുക്കൽ തന്നെ ഒന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം എത്ര വലുതായിരിക്കും ഒന്ന് ആലോചിച്ചാൽ മതി. ഏത് മനുഷ്യനും ഉണ്ടാവും ഉള്ളൊരു സന്തോഷം, ഉള്ളൊരു സന്തോഷം ഉണ്ടാവും എന്നെ പറ്റി പറഞ്ഞല്ലോ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും ഉന്നതരായ അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രത്യേകം അടുപ്പം നേടിയ മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ അടുക്കൽ നമ്മുടെ എല്ലാം പേര് പറഞ്ഞ് പരാമർശിക്കുന്ന കാര്യമാണ് ഖുർആൻ പാരായണം ചെയ്യുക, ഒരു മസ്ജിദിൽ പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതിനുവേണ്ടി നാം സമയം കണ്ടെത്താം. ഇനി സഹോദരങ്ങളെ, ഖുർആൻ പാരായണം ചെയ്യുക, അത് ഹെഫ്വാക്കുക, പഠിക്കുക എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വളരെ പെട്ടെന്ന് നമ്മൾ ഇന്ന് ഓടിപ്പോകുന്ന ഒരു കാര്യമാണ് ഖുർആൻ. എത്രയോ ആളുകളെ നമുക്കറിയാം അവർ ഖുർആൻ മനഃപ്പാഠം മുഴുവനാക്കിയിട്ടും അല്ലെങ്കിൽ വലിയൊരു ഭാഗമാക്കിയിട്ടും മറപ്പിക്കപ്പെട്ട അവസ്ഥ, അത് ഓർമ്മയിൽ ഇല്ലാത്ത അവസ്ഥ. നമ്മൾ ആ ഖുർആൻ പഠിക്കുമ്പോൾ അതിന് ശരിക്ക് തെറ്റിയിടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅഹദു അൽ ഖുർആൻ ഫവല്ലദി നഫ്സി ബിയദി ലഹു അഷദ്ദു തഫല്ലുത മിൻ അൽ ഇബ്ലി ഫീ അഖ്ലിഹ. നിങ്ങൾ ഖുർആനുമായിട്ട് വലിയൊരു ബന്ധം അതിന് കെട്ടിയിടണം. അത് ഒരു ഒട്ടകം അതിന്റെ കയറിന്ന് പൊട്ടിച്ചു ഓടുന്നോ, ഒട്ടകം പെട്ടെന്ന് ഓടാനുള്ള ഇതുണ്ടാവും, അതിനേക്കാൾ പെട്ടെന്ന് എന്ത് പോകും? ഖുർആൻ കൽബിന്ന് പോകുന്നതാണ്. നമ്മൾ കാണുന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാവും, നമ്മൾ ചുറ്റും കാണുന്നതാണ്. ഖുർആൻ പഠിക്കുമ്പോൾ വളരെ പെട്ടെന്ന് മറന്നു പോകുന്ന കെട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവർത്തിച്ച് 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 അത് മുറാജിയ ചെയ്തിട്ടും അത് നമ്മുടെ സംസ്കാരങ്ങളിൽ എല്ലാം ഓതിയിട്ടും അതുമായിട്ടുള്ള ബന്ധം ശക്തമാക്കിയിരിക്കണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പലർക്കും അറിയാത്തൊരു കാര്യമാണത്, ഖുർആനുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ലാ യഖുൽ അഹദുക്കും നസീതു ആയത കൈത വകൈത. നിങ്ങൾ ഒരാളും പറയരുത് ഞാൻ ഇന്നാലിന്ന ആയത്ത് മറന്നു, അല്ലെങ്കിൽ ഇന്നാലിന്ന സൂറത്ത് മറന്നു, അല്ലെങ്കിൽ ഖുർആൻ മറന്നു എന്ന് നിങ്ങൾ പറയരുത്. ഖുർആൻ ഒരാൾ പഠിച്ചിട്ട് അത് മറന്നു എന്ന് പറയരുത്. പിന്നെന്താ പറയുന്നത്? ബൽ ഹുവ നുസിയ. എന്താ പറയേണ്ടത്? മറപ്പിക്കപ്പെട്ടു എന്നാ പറയേണ്ടത്. ഖുർആൻ നമ്മൾ പഠിച്ചിട്ട് നമുക്ക് പിന്നെ ഓർമ്മയിലില്ല എങ്കിൽ നമ്മൾ എന്ത് പറയാൻ പാടില്ല? മറന്നുപോയി എന്ന് പറയാം. ഖുർആന്റെ മഹത്താണ്, ഖുർആൻ മറന്നുപോയി എന്ന് പറഞ്ഞ് അതിനെ ഒരു വില കുറയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എന്താ പറയേണ്ടത്? ഖുർആൻ മറപ്പിക്കപ്പെട്ടു, ഇന്ന് ഇന്ന ജുസ് എനിക്ക് ഇഫുണ്ടായിരുന്നു, ഇപ്പൊ ഞാനത് മറപ്പിക്കപ്പെട്ടു, അങ്ങനെയാണ് പറയേണ്ടത്. പലർക്കും ഖുർആനുമായി ബന്ധപ്പെട്ട് അറിയാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഈ ഒരു അദബ് എന്നുള്ളത്. ഈ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നാം പറഞ്ഞല്ലോ, ഖുർആൻ പാരായണം ചെയ്യുന്ന ഖുർആനുമായി ബന്ധമുള്ള ആളുകളെ ഒരുപാട് മഹത്വം ഏറിയ ആയത്തുകളിലൂടെയും എല്ലാം നമ്മൾ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ പ്രതിഫലമാണ് അത്തരക്കാർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഖുർആനുമായി ബന്ധമുള്ള നന്നായി പാരായണം ചെയ്യുന്ന അതിയായി ഖുർആൻ പാരായണം ചെയ്ത് ശീലമുള്ള പഠിക്കുന്ന ആളുകൾക്കെല്ലാം അള്ളാഹു തആല വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. على أن الله من كتاب بارانا شيئنا نسكارا نلنسل الله نلقي أن نتلوي كنا نحسي ما يوم برسي ما يتوم أولا نشتم ملحطة ولكتشونا عن فضيش كنا ليوفيهم ഉജൂറഹും വയസീദഹും മിൻ ഫളിഹ് ഇന്നഹു ഗഫൂറുൻ ശക്കൂർ. അല്ലാഹു തആല പ്രതിഫലം നൽകും, അല്ലാഹു തആല അവരുടെ മഹത്വം വർദ്ധിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുത്തിട്ടുള്ള ഒരു കാര്യമാണത്, അല്ലാഹു തആല ഏറ്റെടുത്തിട്ടുള്ള ഒരു കാര്യമാണത്. അതുപോലെ സഹോദരങ്ങളെ, ഈ ഖുർആൻ നമുക്കുള്ള ഹൃദയാണെന്ന് പറഞ്ഞല്ലോ. ഈ ഖുർആനിൽ നമ്മൾ തിരിഞ്ഞു കളഞ്ഞാൽ, ഈ ഖുർആനിൽ നമ്മൾ അശ്രദ്ധമായി കളഞ്ഞാൽ, അതിന്റെ ആയത്തുകളെ ജീവിതത്തിൽ പകർത്തുന്നതിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നാളെ പല ലോകത്ത് വലിയ നഷ്ടക്കാരായിരിക്കും നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഈ ആയത്തുകൾ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. സൂറത്തു ത്വാഹയിൽ അള്ളാഹു തആല പറഞ്ഞു, ഖാലഹു ബിഖാ മിൻഹാ ജമീഅ, മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച നിമിഷമാണ് നിങ്ങൾ എല്ലാവരും സ്വർഗത്തിൽ പോവുക, നിങ്ങൾ ഭൂമിയിലേക്ക് പോവുക. ബഅദുക്കും ലിബഅദിൻ അദു, നിങ്ങൾ ചിലർ മറ്റുള്ളവർക്ക് ശത്രുക്കളാണ്. എന്നിൽ നിന്ന് നിങ്ങളിലേക്ക് ഹുദ വന്നെത്തുമ്പോൾ, ആരാണോ ആ ഹുദയെ പിൻപറ്റുന്നത് അവൻ പിഴച്ചുപോകില്ല, അവന് നിരാശയുണ്ടാകില്ല, അവന് നഷ്ടം സംഭവിക്കുകയില്ല. ഹുദ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കിതാബുകളാണ്, അതിലേറ്റവും ശ്രേഷ്ഠം ഖുർആനാണ്. വമന ഉറദ അൻ ദിക്രി, എന്നിട്ട് അല്ലാഹു തആല പറയണ ആരാണോ എന്റെ ദിക്രിൽ നിന്ന്, അല്ലാഹുവിന്റെ ഉത്ബോധനത്തിൽ നിന്ന്, ഖുർആനിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത്, ഫഇന്ന ലഹു മഈശതം ദൻക, അവന് കിട്ടുന്നത് ഇടുങ്ങിയ ജീവിതമായിരിക്കും, അവന്റെ ഖൽബ് എപ്പോഴും ഇടുങ്ങിയ അവസ്ഥയിലായിരിക്കും. എങ്ങനെയാണ് അവരുടെ ആഹത്ത് ഉണ്ടാവുക? അള്ളാഹുവിന്റെ കലാമായിട്ട് ബന്ധമില്ലാത്ത ഒരുത്തന്റെ കൽബിന്റെ അവസ്ഥ, പോട്ട് സഹോദരങ്ങളെ, ദിവസവും ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഒരു ദിവസം ഖുർആൻ പാരായണം നഷ്ടപ്പെട്ടാൽ അവന്റെ കൽബിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മളിൽ തന്നെ ആലോചിച്ച് നോക്കുക, നമുക്ക് പലപ്പോഴും ഖുർആൻ ദിവസം പോകുന്ന ശീലമുണ്ടാവും. ആ ദിവസം പോകുന്ന ഒരളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൽബിന്റെ അവസ്ഥ എന്താണ്? അവ ഖുർആനെ കുറിച്ച് ഒരു അറിവില്ലാത്ത, അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞ, അതിനെക്കുറിച്ച് ആലോചിക്കാത്ത ആളുകളുടെ കൽബ് എത്ര ഞെരുങ്ങിയതായിരിക്കും. ദുനിയാവിൽ അവർ എത്ര വിശാലമായ വിഭവങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ കൽബിന്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു പറയാ അവർക്കുണ്ടാവുന്ന ജീവിതം ഇടുങ്ങിയതായിരിക്കും. നാളെ യൗമുൽ ഖിയാമയിൽ അന്ധരായിക്കൊണ്ടാണ് അവർ വരിക. അന്ധരായിക്കൊണ്ട് എന്താണ് ജസാഉ മിൻ ജിൻസിൽ അമൽ, കൽബിൽ അള്ളാഹു തആല നൽകിയ പ്രകാശമായ ഖുർആനിനെ ഖുർആനിൽ കണ്ണടച്ചതുകൊണ്ട്, ദുനിയാവിൽ അതിനെ പരിഗണിക്കാതെ കണ്ണടച്ചതുകൊണ്ട് നാളെ പരലോകത്ത് അവർ അന്ധനായിട്ടായിരിക്കും വരിക. അവർ ചോദിക്കും, ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറ, ഞങ്ങൾ ദുനിയാവിൽ കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നല്ലോ, ഇവിടെ എന്താ ഞങ്ങൾക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തത്? അള്ളാഹു തആല പറയും, ഖാല കദാലിക അതക ആയതുനാ ഫനസീതഹ, അതങ്ങനെ തന്നെയാണ്, എന്റെ ആയത്തുകൾ നിങ്ങളിലേക്ക് എത്തി, നിങ്ങളത് മറന്നു കളഞ്ഞു, നിങ്ങളത് ഓർത്തില്ല, നിങ്ങളത് പരിഗണിച്ചില്ല, അത് മറന്നു കളഞ്ഞു. അതുപോലെ ഇന്ന് നിങ്ങളെ കുറിച്ച് മറക്കുകയാണ്, നിങ്ങൾ മറക്കപ്പെടുന്ന അവസ്ഥയിൽ ഇന്നാവുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശക്തമാക്കണം, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കണം. ഖുർആൻ ഏറ്റവും മഹത്വമേറിയതാണ്, ഖുർആൻ പാരായണം മഹത്വമുള്ളതാണ്. ആയത്തുകളിലും ഹദീസുകളിലും അതിന്റെ പ്രാധാന്യം വളരെ വിശാലമായി തന്നെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ കൽബിന്റെ പ്രകാശമാണ്, നമ്മുടെ കൽബിന്റെ രോഗങ്ങൾക്കുള്ള ശമനമാണ്, നമ്മുടെ പാപങ്ങൾ നമ്മളെ അകറ്റുന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ ധാരാളം ബറക്കത്തുകൾ കൊണ്ടുവന്ന് തരുന്നതാണ്. അതിലൊരു സംശയവുമില്ല. ഇനി ആ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖുർആനു ഹുജ്ജത്തുൻ ലക് ഔ അലൈക, ഖുർആൻ ഒന്നെങ്കിൽ നിനക്കൊരു തെളിവായിരിക്കും, നിനക്കൊരു ന്യായ പ്രമാണമായിട്ട് നാളെ പരലോകത്ത് ഖുർആൻ നിന്റെ ഒപ്പം ഉണ്ടാവും, അല്ലെങ്കിലോ നിനക്കെതിരായിരിക്കും. ഒന്നെങ്കിൽ നിനക്ക് യോജ്യമായ രീതിയിൽ നിന്നോടൊപ്പം ഖുർആൻ ഒരു ഹജ്ജത്തായിട്ട് നാളെ പരലോകത്ത് ഉണ്ടാവും, നീ അതിനോടുള്ള കടമകൾ നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ. അതല്ല എങ്കിൽ നീ ഖുർആൻ കേട്ടിട്ടും അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങാതെ നിന്റെ ഇഷ്ടത്തിനാണ് ജീവിച്ചു തീർക്കുന്നതെങ്കിൽ നിനക്കെതിരായിക്കൊണ്ട് ഖുർആൻ ഒരു ഹജ്ജത്തായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിനെ ഏറ്റവും പ്രാധാന്യത്തിൽ തന്നെ നാം പരിഗണിക്കേണ്ടതുണ്ട്. ഈ സഹോദരങ്ങളെ, ചില വിഷയങ്ങൾ കൂടിയും ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകൾ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം പാലിക്കേണ്ട ചില മര്യാദകൾ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തേത്, ഏതൊരു അമലിനും ഉണ്ടായിരിക്കേണ്ട ഇഖ്ലാസാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും നാം അത് പാരായണം ചെയ്യുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്കാണ് എന്ന് ബോധം വേണം. ആളുകൾ കേൾക്കാനല്ല, ആളുകൾ നല്ല പാരായണമാണെന്ന് പറയാനല്ല, ഇത്ര തോനെ പാരായണം ചെയ്തു എന്ന് പറയാനല്ല, ഇതിനൊന്നും വേണ്ടി ആകരുത് ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്നത്. പല തലപ്പുകളിലെയും ചരിത്രത്തിൽ കാണാം, അവർ ഖുർആൻ പാരായണം ചെയ്യുകയാണ് അപ്പോഴാണ് ആരെങ്കിലും വീട്ടിൽ വരുന്നതെങ്കിൽ ഖുർആൻ അവർ ഒളിപ്പിച്ചു വെക്കുന്ന അവസ്ഥയുണ്ടാവും. ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് അറിയാതിരിക്കണം, അതൊരു അള്ളാഹുവിന് വേണ്ടി മാത്രമായിട്ടുള്ള ഇബാദത്തായിട്ട് കാണുമായിരുന്നു. മറ്റു ചില തലപ്പുകളെ പറ്റി പറയുന്നത് കാണാം, അവർ ഖുർആൻ മുഴുവൻ ഹിഫ്വാക്കിയിട്ടുണ്ടാവും, അവരുടെ അയൽവാസി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല, ഖുർആൻ മൊത്തം ഹിഫ്വാക്കിയിട്ടുണ്ടാവും, അവന്റെ ഒരു അയൽവാസി പോലും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രം അറിയിച്ചുകൊണ്ട് അവർ ഖുർആൻ പാരായണം ചെയ്തിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മസ്ജിദിലേക്ക് പ്രവേശിച്ചപ്പോൾ ആളുകൾ അവിടെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക, അവർ ഖുർആൻ പാരായണം ചെയ്തത്, അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, നിങ്ങൾ അതിൽ നിന്ന് നേടുക ഒരു ജനത വരുന്നതിന് മുമ്പ്. ആ ജനത ഒരു അമ്പ് നേരെ വെക്കുന്നത് പോലെ മാത്രമേ ആ ഖുർആനിനെ ഒരു വെക്കുകയുള്ളൂ. വളരെ പെട്ടെന്നായിരിക്കും അമ്പെടുത്തിട്ട് ഇയ്യ പെട്ടെന്നല്ല, അതിൽ നിന്ന് കാത്തു പ്രതിക്കോ, അതുപോലെയാണ് അവര് എന്ത് ചെയ്യുള്ളൂ, ഖുർആൻ പാരായണം ചെയ്യുക. അതായത് വളരെ വേഗത്തിൽ ഒരു മെല്ലെ ആക്കൂല. അതിന്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് ദുനിയാവിന് വേണ്ടി മാത്രമായിട്ടുള്ള ഖുർആൻ പാരായണം ചെയ്യുക, ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം. പരലോകത്തൊന്നും അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു ഖൗമ് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതൊരു അമലും പോലെ ഖുർആൻ പാരായണത്തിനും എന്തുണ്ടാകണം, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സഹോദരങ്ങളെ, ഹുദൂറുൽ ഖൽബ്, ഖൽബ് ഹാളായിരിക്കണം. എന്നാലേ ഖുർആനിൽ നിന്നുള്ള ഉപകാരം നമുക്ക് ലഭിക്കുകയുള്ളൂ. പ്രധാനപ്പെട്ട വിഷയമാണ്. ഖൽബിന് യാതൊരു ശ്രദ്ധയും ഇല്ലാതെ കഥാപുസ്തകം വായിക്കുന്നത് പോലെ ഖുർആൻ പാരായണം ചെയ്യരുത്. ഖൽബിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് ചിന്തിക്കുക, അവരുടെ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ. പക്ഷെ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ടാവും, ഒരു പേജ് കഴിഞ്ഞിട്ടുണ്ടാവും, രണ്ട് പേജ് കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അതിന് എന്താ പാരായണം ചെയ്യും ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഉപകാരം ലഭിക്കില്ല ഖുർആനിന്റെ. ഞാൻ പറഞ്ഞതുപോലെ ലഫ്ദിയായിട്ടുള്ള പ്രതിഫലം ലഭിച്ചേക്കാം, ഖുർആൻ കൊണ്ടുള്ള ഉപകാരം ഉണ്ടാവില്ല. കാരണം അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബ് ഔ അൽഖ സംഅ വഹുവ ശഹീദ്. അല്ലാഹു തആല പറയാൻ, ഈ ഖുർആനിൽ ഒരു ദിക്റുണ്ട്, ഒരു ഉത്ബോധനമുണ്ട്. ആർക്കാണതുള്ളത്? ആർക്കാണോ ഖൽബുള്ളത്, ആർക്കാണോ ഖൽബുള്ളത്, അത് മാത്രം ഉണ്ടായ പോരാ. ഔ അൽഖ സംഅ, ശ്രദ്ധിച്ച് കേൾക്കുന്നത്, വഹുവ ശഹീദ്, അതിന് സാക്ഷിയായിട്ട്, അഥവാ ശ്രദ്ധയോടുകൂടി കേട്ട് പാരായണം ചെയ്ത് കൽബ് കൊണ്ട് ചിന്തിക്കുന്നവന് മാത്രമാണ് അതുകൊണ്ട് ഉപകാരം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആ രീതിയിൽ വേണം. ഹസൻ ബസ്രി റഹിമഹുള്ള പറഞ്ഞൊരു വാക്ക് കാണാം. ഹസൻ ബസ്രി റഹിമഹുള്ള പറയാണ്, ഇന്നമൻ കാന ഖബ്ലകും റഅവൽ ഖുർആന റസായില മിൻ റബ്ബിഹിം, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർ. ഹസൻ ബസ്രി തബിഈയാണ്. ആരെ ഉദ്ദേശിക്കുന്നത്? സഹാബാക്കൾ. അവർ ഖുർആനിനെ കണ്ടിരുന്നത് അള്ളാഹുവിൽ നിന്നുള്ള കത്തുകൾ പോലെയാണ്, അഥവാ അള്ളാഹു തന്നോടായിട്ട് പറയുന്നതായിട്ടാണ്. അവർ രാത്രിയിൽ ഖുർആനെ ചുറ്റാലോചിക്കുമായിരുന്നു, പകലിൽ അതിൽ മുഴുകുമായിരുന്നു. അതായത് ഖുർആൻ ഏറ്റവും ഉറ്റാലോചിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം രാത്രിയാണ്. കാരണം രാത്രിയിൽ മനുഷ്യന്റെ ശ്രദ്ധ കൂടുതൽ കിട്ടുന്ന സമയമാണ്. ആ രാത്രി ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ശ്രേഷ്ഠത വേറെ ഒരുപാടുണ്ട്. കാരണം കൂടുതൽ ഉറ്റാലോചിക്കാൻ പറ്റും. അവർ അള്ളാഹു തനിക്കയച്ച ഒരു കത്തിനെ പോലെ ഖുർആനിനെ അവർ മനസ്സിലാക്കിയിരുന്നു. ചില സലഫുകൾ ഇമാമത്ത് നിൽക്കുമ്പോൾ റമദാനിലെല്ലാം തറാവി നിസ്കരിക്കുമ്പോൾ ഖുർആൻ പാരായണം ചെയ്തിരുന്നത് ഒരാളോട് സംസാരിക്കുന്ന പോലെ പാരായണം ചെയ്യുമായിരുന്നു, അഥവാ വാക്കുകളെല്ലാം ശ്രദ്ധിച്ച് ആശയം മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യുമായിരുന്നു. അതുപോലെ സഹോദരങ്ങളെ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ത്വഹാറത്ത്, ശുദ്ധിയായിരിക്കുക. ഖുർആൻ പാരായണം ചെയ്യാൻ വുളു ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണെന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം. അപ്പൊ പാരായണം ചെയ്യാതിരിക്കുമ്പോൾ വുളുവോടുകൂടി പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മിസ്വാക്ക് ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് മലക്കുകൾ അവന്റെ വായോട് അടുത്തു വരും. ഖുർആൻ പാരായണത്തിന്റെ ആ സമയത്ത് മലക്കുകളെ അറിയാം, അവര് മോശം ഗന്ധങ്ങൾ ഇഷ്ടപ്പെടുന്നവരല്ല. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് ഇസ്തിആദ ചെയ്യുക എന്നുള്ളത് അതിന്റെ അടവിൽപ്പെട്ടതാണ്. അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് ഇസ്തിആദ, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുക. ഫൈദാ ഖറഅത്തുൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, നിങ്ങൾ ഇസ്തിആദ ചെയ്യുക എന്നുള്ളത് അല്ലാഹു തആല പറഞ്ഞതാണ്. ഖുർആനിൽ എവിടുന്ന് തുടങ്ങുകയാണെങ്കിലും എന്ത് ചെയ്യണം? ഇസ്തിആദ, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ഇടയിലാണെങ്കിലും ഒക്കെ അങ്ങനെ ചൊല്ലുക. പിന്നെ ബസ്മല, ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് എപ്പോഴാണ് പറയുന്നത്? ഒരു സൂറത്തിന്റെ ആരംഭത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് പാരായണം ചെയ്യേണ്ടത്. ഇടയിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബസ്മല ചൊല്ലേണ്ട ആവശ്യമില്ല. ഇസ്തിആദ മനസ്സിലായില്ലേ? ഖുർആൻ ഇടയിൽ ഓതി തുടങ്ങുകയാണെങ്കിൽ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാ ഓതി തുടങ്ങുക. തുടക്കത്തിലാണ് ഓതുന്നെങ്കിൽ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് ഓതി തുടങ്ങുക. സൂറത്ത് തൗബ, അതിന്റെ തുടക്കത്തിൽ ബസ്മല ഇല്ലാത്തത് അൽമാക്കൾ പറയുന്നത് സഹാബാക്കൾക്കിടയിൽ ഒരു പിന്നെ ഒരു സംശയം, ഒരു മുഷ്കിലുണ്ടായതാണ്. അത് അൻഫാലിന്റെ ബാക്കി തന്നെയാണോ അതോ വേറൊരു സൂറത്ത് തന്നെയാണോ എന്നുള്ള ഒരു പിന്നെ അഭിപ്രായ വ്യത്യാസത്തിന്റെയും ഒരു സംശയത്തിന്റെയും പേരിൽ അത് അങ്ങനെ വെച്ചതാണെന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇത് അൻഫാലിന്റെ ബാക്കി തന്നെയാണ് ശരിക്കും സൂറത്ത് തൗബ, വേറെ സൂറത്തല്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. സഹാബാക്കൾക്കിടയിൽ ഉണ്ടായ ചർച്ച. അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയധികം ഖുശുവോടുകൂടിയും അതുപോലെ തദബ്ബുറ ഉച്ചാലോചിച്ചുകൊണ്ടും പാരായണം ചെയ്യുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നല്ല ശബ്ദത്തിലും നല്ല ഈണത്തിലും ഖുർആൻ പാരായണം ചെയ്യാൻ പരിശ്രമിക്കുക. പരിശ്രമിക്കുക, എല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല, പക്ഷെ പരിശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ അദിന അല്ലാഹു ലിശൈഇൻ ഐ മസ്തമഅ ലിശൈഇൻ കമാ അദിന ലിനബിയ്യി ഹസനി സൗതി യതഗന്ന ബിൽ ഖുർആനി യജ്ഹറു ബിഹി. ഖുർആൻ ഈണത്തിൽ ഓതി ഉറക്കെ ഓതാൻ അനുവദിച്ചതുപോലെ മറ്റൊരു കാര്യത്തിനും അള്ളാഹു സുബ്ഹാനഹു വതആല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടില്ല, അനുവാദം കൊടുത്തിട്ടില്ല. ഈണത്തിലും ഏറ്റവും നല്ല രീതിയിലും ഓതാൻ അനുവാദം കൊടുത്ത എന്തിനാണ്? ഖുർആനിനാണ്. അത് മടിച്ചുകൊണ്ടും അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഇനി മസ്ജിദിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾ, ചിലപ്പോൾ ഉറങ്ങുന്ന ആളുകളോ അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ആളുകളെല്ലോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഖുർആൻ അവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഉറക്കെ ഓതരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജനങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ഖുർആൻ ഉറക്കെ പാരായണം ചെയ്തപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലുക്കും മുനാജി റബ്ബഹു. നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള മുനാജാത്താണ്, അള്ളാഹുവിനോടുള്ള സംസാരമാണ്, സംഭാഷണമാണ്. പല യജ്ഹർ ബഅദുക്കും അലാ ബഅദി ബിൽ ഖുർആൻ, അതായത് ഖുർആൻ പാരായണം ചെയ്ത് നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവർ തന്നെ ഉറക്കെ പാരായണം ചെയ്ത് മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ അവസ്ഥ ഉണ്ട്. അപ്പൊ പറയാണ് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യാണ്? അള്ളാഹുവിനോട് സംസാരിക്കുക. അപ്പൊ ഒരാൾ ഉറക്കം ഓതിയിട്ട് മറ്റേ ആൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉറക്കം ഓതരുത്. ഇപ്പൊ ഒരാൾ നിസ്കരിക്കാൻ ഒരാൾ താഴ്ത്തിയിരുന്നു പോകാണ്, എന്നാലും എന്ത് ചെയ്യരുത്? മറ്റേ ആൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഉറക്കെ ഓതാൻ പാടില്ല. അതിന്റെ മര്യാദയിൽ എല്ലാം ഓതണം. അതുപോലെ ഏറ്റവും നല്ല രീതിയിൽ നിർത്തി ഓതുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള എല്ലാം റഹ്മാനിർ റഹീം എന്നെല്ലാം നീട്ടി ഓതിയിരുന്നു എന്നുള്ളതെല്ലാം കാണാൻ സാധിക്കും. അതുപോലെ ഖുർആന്റെ ബാക്കിയുള്ള മര്യാദകളെല്ലാം പാലിക്കുകയും ചെയ്യുക. ഇൻഷാഅള്ളാഹ് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുക. നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ നാം ഷഅബാനിലാണ്. ഈ ഷഅബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം റജബിൽ എറിഞ്ഞിട്ടുള്ള വിളവുകൾക്ക് വെള്ളം നനയ്ക്കേണ്ട മാസമാണ്. റമദാൻ ആ വിളവിനെ കൊയ്തെടുക്കേണ്ട മാസമാണ്. റമദാനിൽ ഏറ്റവും നല്ലൊരു റമദാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുമായിട്ട് നല്ല ഇബാദത്തിന് മുഴുകാൻ സഹായിക്കുന്ന സാധിക്കുന്ന നല്ലൊരു റമദാൻ നമ്മൾ കൊതിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മുതൽ തന്നെ, ഇന്ന് മുതൽ തന്നെ അത് നമ്മുടെ കൽബിൽ നിയത്തുണ്ടായിരിക്കണം. റമദാനിലേക്ക് പ്രവേശിച്ചാൽ നാം എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെയുള്ള നന്മകൾ ഈ സമയത്ത് ചെയ്യണം. ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക, അതുപോലെ ഐച്ഛികമായ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ. പ്രത്യേകിച്ച് യുവാക്കളെല്ലാം, ആരോഗ്യമുള്ള ആളുകൾ, യുവാക്കളോട് പ്രത്യേകം പറയുകയാണ്, നിങ്ങൾക്ക് ഇപ്പോഴാണ് ഇതിന് സാധിക്കുക ഏറ്റവും നല്ല രീതിയിൽ. എല്ലാവർക്കും സാധിച്ചോളന്നില്ല, ചില ആളുകൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ പറ്റി പറയുന്നത് കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു കുറച്ച് സുന്നത്ത് നോമ്പൊക്കെ എടുക്കുള്ളൂ, കാരണം അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം ഖുർആൻ പാരായണമായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഖുർആൻ പാരായണമാണ് സുന്നത്ത് നോമ്പിനേക്കാൾ ഉത്തമം. സുന്നത്ത് നോമ്പ് എടുത്തായിരിക്കും എന്തെങ്കിലും പറ്റൂല, ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു സുന്നത്ത് നോമ്പ് കുറച്ചേ എടുക്കാറുള്ളത്. ചില സ്വഭാവങ്ങളാണ്, ചില രാത്രി നല്ല നിസ്കരിക്കാൻ സാധിക്കും, ചിലർക്ക് സുന്നത്ത് നോമ്പ് തരാനും സാധിക്കും. അത് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കഴിവിന്റെ പരമാവധി സുന്നത്തായ നോമ്പിലും അതുപോലെ ഖുർആൻ പാരായണത്തിൽ എല്ലാം പരിശ്രമിക്കുക. ഒന്നൊന്നിനും ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിന് ഒഴിച്ച രീതിയിൽ റമദാനിന് വേണ്ടി ഒരുങ്ങുക. ഈ മഹത്വങ്ങൾ, ഈ പ്രാധാന്യങ്ങൾ, ഈ ശ്രേഷ്ഠതകൾ ഉറ്റാലോചിക്കുക. ഖുർആനുമായി ബന്ധപ്പെട്ട ഈ അദബുകൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ സൽക്കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്ന നിബന്ധനകളോടുകൂടി പാലിച്ചു ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാഅല്ലാഹ് ഈ ഷഅബാനിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാനും റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك وصلى الله على نبينا محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين.